ചെയ്യുന്നു. വളരെ ചുരുക്കമായിട്ട് ദൈവം സംസാരത്ത് ഇടപെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കത് കഴിഞ്ഞിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ള സമയങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയില് ചിന്തിച്ചു, ഏലിയാവിനെ പറ്റി ചിന്തിച്ചു. ഏലിയാവ് ദൈവത്താൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടു, ദൈവത്താൽ അയക്കപ്പെട്ടവനായിട്ട് പോയപ്പോൾ ഇവൻ കാക്കയെ കൊണ്ടുപോലും ഏലിയാവിന് ഫീഡ് ചെയ്യാനായിട്ട് ദൈവത്തിന് കഴിഞ്ഞു. അന്നേരം ദൈവം ശബ്ദം കേൾക്കുകയും ദൈവം പറയുന്നത് പോലെ പോവുകയും ചെയ്താൽ നമ്മളുടെ ആവശ്യങ്ങളെ കാക്കകളെ കൊണ്ടുപോലും മീറ്റ് ചെയ്യാൻ ദൈവത്തിന് കഴിയും. വീണ്ടും ദൈവം ഏലിയാവിനോട് സംസാരിക്കുന്നു, ഏലിയാവ് ദൈവശബ്ദം കേൾക്കുന്നു. ദൈവശബ്ദം കേട്ട് വീണ്ടും പോകുമ്പോൾ ഒരു വിധവയെ കൊണ്ട് ദൈവം ഏലിയാവിനെ സംരക്ഷിക്കുന്നു. അന്നേരം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ദൈവം പറയുന്നതനുസരിച്ച് പോവുകയും ചെയ്താൽ ഈവൻ വിധവമാരെ കൊണ്ട് പോലും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോലും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ദൈവത്തിന് നമ്മളെ മീറ്റ് ചെയ്യാനായിട്ട് കഴിയും. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും നമ്മൾ ദൈവം പറഞ്ഞിട്ട് പോവുകയും ചെയ്താൽ, നാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ദൈവം പറഞ്ഞിട്ട് പോവുകയും ചെയ്യുന്ന ആൾക്കാരെയും നമ്മൾ മീറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതാണ് നമ്മൾ കണ്ടത്. സാരേഫാത്തിലെ വിധവയെടുത്ത് ദൈവം കൽപ്പിച്ചിരുന്നു ഏലിയാവിന്റെ അടുത്ത് ഫീഡ് ചെയ്യാനായിട്ട്. നേരെ നമ്മൾ മനസ്സിലാക്കുന്നത്, ദൈവശബ്ദം ഒരു വ്യക്തി കേൾക്കുകയും ദൈവത്തിന്റെ ആലോചന പ്രകാരം മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ദൈവത്തിന്റെ ആലോചന പ്രകാരം മുമ്പോട്ട് പോകുന്ന ആൾക്കാരെ ദൈവം നമ്മളുമായിട്ട് മീറ്റ് ചെയ്യും. അത് ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയാണ്. കാരണം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന വ്യക്തികൾ ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. നമുക്കാരെയും അറിയാനായിട്ട് കഴിയത്തില്ല, നമുക്കവരെ പോയി കണ്ടുപിടിക്കാനായിട്ട് കഴിയത്തില്ല, നമ്മൾ എങ്ങനെയാണ് അവരുമായിട്ട് മീറ്റ് ചെയ്യുന്ന അറിയത്തില്ല. പക്ഷെ ദൈവം സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്നതുകൊണ്ട് ദൈവശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തിയെ ദൈവശബ്ദം കേൾക്കുന്ന വേറൊരു വ്യക്തിയുമായിട്ട് ദൈവം മീറ്റ് ചെയ്യും. അങ്ങനെയാണ് ഫെലോഷിപ്പ് ഉണ്ടാകുന്നത്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, എന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വിളിക്കാറുണ്ട്, ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാർ. കഴിഞ്ഞ ദിവസം ഒരു ന്യൂസിലൻഡിൽ നിന്നൊരു സഹോദരൻ വിളിച്ചു. പലരും വിളിക്കുമ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു, അദ്ദേഹം കേൾക്കുന്ന മെസ്സേജുകൾ വളരെ ചുരുക്കമായിട്ട് പ്രസംഗങ്ങൾ അദ്ദേഹം കേൾക്കാറുള്ളൂ, പല പ്രസംഗങ്ങളും. അതിൽ സ്ഥിരമായിട്ട് കേൾക്കുന്നത് നമ്മുടെ ചർച്ചയിലെ മെസ്സേജുകളാണെന്ന് പറഞ്ഞു. പലരും പറയാറുണ്ട്. വേറൊരു സഹോദരൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം വീട്ടിൽ നിന്ന് ബൈബിള് പഠിക്കുകയാണ്, പലയിടത്തും പോയിട്ടും അവസാനം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ അവിടെ ഇരുന്ന് പഠിക്കുമ്പോഴും നമ്മുടെ ഇവിടുത്തെ മെസ്സേജുകളാണ് അദ്ദേഹം സ്ഥിരമായിട്ട് കേൾക്കുന്നത്. ഞാൻ അന്നേരം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ലോകത്തിൽ എവിടെയാണ് ദൈവവചനം പഠിക്കാൻ ആഗ്രഹമുള്ളവർ, എവിടെയാണ് റിയലായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ദൈവത്തിന് അവൈലബിൾ ആയിട്ടിരുന്നാൽ, നമ്മൾ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് മൂവ് ചെയ്യുകയാണെങ്കിൽ, ലോകത്തിന്റെ പല ഭാഗത്തുള്ളവരെ ഇല്ലെങ്കിൽ ഈ സ്ഥലത്താണുള്ളവരെയും ദൈവം ആഗ്രഹിക്കുന്നവരെ ദൈവം നമ്മുടെ അടുത്ത് കൂട്ടിവരുത്തും. അങ്ങനെ നമുക്ക് അവരുമായിട്ടൊരു കോണ്ടാക്ടിൽ നിൽക്കാനായിട്ട് കഴിയും. അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും ദൈവത്തിന്റെ പദ്ധതി നടക്കുന്നത്. അന്നേരം ഇവർ പലരും എന്റെ അടുത്ത് ചോദിക്കുന്ന, ഇവർ ഈ മെസ്സേജുകളൊക്കെ ശ്രദ്ധിക്കുന്നതിന്റെ ഒരു കാര്യം ഇവർ പറയുന്നത്, നമ്മൾ പറയുന്ന കാര്യങ്ങള് ഈ സാധാരണ പറയുന്നത് പോലെ ഒരു പ്രത്യേക രീതിയിലും ഒന്നുമല്ല, വളരെ നോർമലായിട്ട് കാര്യങ്ങൾ പറയുന്നതുകൊണ്ടാണ് ഇവര് ശ്രദ്ധിക്കുന്ന ചില പറയാറുണ്ട്. ഒരു സഹോദരനോട് ചോദിക്കായിരുന്നു, എവിടുന്നാണ് ഈ ഏത് ബൈബിൾ കോളേജിലാണ് പഠിച്ചതെന്ന്. ഒന്ന് രണ്ടു പേര് ചോദിച്ചു. അതായത് ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം, ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല, ബൈബിൾ കോളേജ് ഞാൻ പഠിച്ചിട്ടുമില്ല, ഈവൻ ബൈബിൾ ആരും പഠിപ്പിച്ചിട്ടുമില്ല. പക്ഷെ ഞാൻ എനിക്ക് എന്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാണ്. എന്നെ ദൈവം പഠിപ്പിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ, ദൈവവചനം സംസാരിക്കുമ്പോൾ പലരുടെയും ചിന്ത പരിശുദ്ധാത്മ നിറവിൽ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ദൈവവചനം സംസാരിക്കുക എന്നത് ഈ സ്ഥലകാല ബോധം ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നതാണെന്ന് ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെയല്ല, ദൈവവചനം എപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളടുത്ത് കൂടി സംസാരിക്കുമ്പോൾ, വ്യക്തികളുടെ സംസാരിക്കുമ്പോൾ, സാഹചര്യങ്ങൾ, വന്നിരിക്കുന്ന ആൾക്കാർ, അവരുടെ സിറ്റുവേഷൻ, ഈവൻ അവരുടെ തിങ്കിങ് കപ്പാസിറ്റി, ഇതൊക്കെ ദൈവം നമുക്ക് മനസ്സിലാക്കി തരും. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾ പകലൊക്കെ ഒരു റിഫ്രഷ് ആയിട്ട് വന്നൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു മണിക്കൂർ വരെയൊക്കെ നമുക്ക്, ഇല്ലെങ്കിൽ ഒരു മണിക്കൂറോ തൊട്ട് മുമ്പോട്ടോ ഒക്കെ വരെ നമുക്ക് ദൈവവചനം കേൾക്കാനായിട്ടൊരു കപ്പാസിറ്റി ഉണ്ട്, ദൈവവചനം ശ്രദ്ധിച്ചിരിക്കുന്ന ആൾക്കാർക്ക്. അന്നേരം അവിടെ നമുക്ക് ആ സമയം, അത്രയും സമയം നമുക്ക് എടുക്കാം. അന്നേരം അതേസമയം വൈകുന്നേരത്തെ മീറ്റിങ്ങുകളിലൊക്കെ, ജോലി കഴിഞ്ഞിട്ടൊക്കെ ടയർഡായിട്ട് വന്നിരിക്കുമ്പോൾ, ഒരു അരമണിക്കൂറിൽ കൂടുതൽ നമുക്ക് കേൾക്കാനായിട്ടൊരു കപ്പാസിറ്റി കാണത്തില്ല. അന്നേരം നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഓഡിയൻസിന്റെ കപ്പാസിറ്റിയും ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തും. ഈ വന്നിരിക്കുന്ന ആൾക്കാരുടെ ആത്മീയ നിലവാരം ദൈവം നമുക്ക് ബോധ്യപ്പെടുത്തും. വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഒരു സ്പിരിച്വലായിട്ട് കാര്യങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ല എങ്കിൽ അവരുടെ വലിയ സ്പിരിച്വൽ കാര്യങ്ങളെ ദൈവം നമ്മുടെ കൂടെ പറയത്തില്ല. അതായത് നമ്മൾ പറയാം, മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മ നിറവിൽ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബ്നോർമാലിറ്റിയിലേക്ക് പോവുകയല്ല, നോർമാലിറ്റിയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ നോർമലാക്കുകയാണ് ചെയ്യുന്നത്, അബ്നോർമലാക്കുകയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്വാഭാവികമായിട്ടുള്ള രീതിയിലേക്കല്ല കൊണ്ടുപോകുന്നത്, നോർമലായിട്ടുള്ള രീതിയിൽ നോർമലായിട്ട് തന്നെ സംസാരിക്കുകയാണ്. ഈ പരിശുദ്ധാത്മ നിറവിലാണ് ദൈവവചനം എഴുതിയത്. ഈ ബൈബിൾ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഖുറാൻ പോലത്തെ ഒരു പുസ്തകമല്ല, സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ഭൂമിയിലേക്ക് വന്നൊരു പുസ്തകമല്ല. ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് എഴുതിയതാണ് എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് ഇവരെ കൊണ്ട് എഴുതിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇവരെ കൊണ്ട് എഴുതിക്കുമ്പോഴും ഇവരുടെ അബോധാവസ്ഥയിൽ പോയിട്ട് അവരെന്തോ കേൾക്കുന്ന, ഇങ്ങനെ കണ്ണട ചെയ്തതായിരുന്നില്ല. നമ്മൾ വായിച്ചാൽ മനസ്സിലാവും, അവരുടെ ബുദ്ധിയിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയും അവരുടെ സാഹചര്യങ്ങളും അവരുടെ കാലങ്ങളും അവിടുത്തെ അവർ സംസാരിച്ച ആൾക്കാരുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് അവർ ദൈവവചനം എഴുതപ്പെടുമ്പോൾ പോലും എഴുതുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവവചനം സംസാരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളെയും ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തും. ആ ഒരു കാര്യത്തിൽ വേണം നമ്മൾ സംസാരിക്കാൻ, ഇല്ലെങ്കിൽ നമ്മൾ ഒരു അബ്നോർമൽ രീതിയിലേക്ക് പോവുകയും ആൾക്കാർ നമ്മൾക്ക് പറയുന്നത് ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യും. അന്നേരം ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ദൈവവചനം പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാർ, ഞാൻ ആരുടെയും ആരും എങ്ങനെ സ്രഗുലറായിട്ട് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും, ദൈവവചനം റിയലായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, നമ്മളെപ്പോഴും യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും പുതിയ നിയമത്തിലെ അവര് പഠിപ്പിച്ച കാര്യങ്ങളും അവരുടെ രീതിയുമായിരിക്കണം നമ്മുടെ മാതൃക. അതാണ് പരിശുദ്ധാത്മ നിറവിന്റെ ഏറ്റവും വലിയ തെളിവ്. യേശു ക്രിസ്തുവാണ് പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണമായിട്ട് നിറഞ്ഞ് ശുശ്രൂഷ ചെയ്തത്, പിന്നെ അപ്പോസ്തലന്മാരും. യേശു ക്രിസ്തു എങ്ങനെയാണ് പ്രസംഗിച്ചത്, യേശു ക്രിസ്തു എങ്ങനെയാണ് സംസാരിച്ചത്, അപ്പോസ്തലന്മാർ എങ്ങനെയാണ് സംസാരിച്ചത്, ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പരിശുദ്ധാത്മ നിറവിൽ ഒരു ശുശ്രൂഷ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അത് എപ്പോഴും നമ്മൾ സെൽഫ് കൺട്രോൾ ആയിരിക്കും. അതുകൊണ്ടാണ് തിമോത്തിയോസിന്റെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, വീര്യത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സെൽഫ് കൺട്രോളിന്റെയും ആത്മാവിനെ തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. കൊരിന്ത്യ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ സഭയുടെ ശുശ്രൂഷകൾ എഴുതുമ്പോൾ പറയുകയാണ്, ഒരുവന് അരുളപ്പ് വെച്ച് നിങ്ങൾ കൂടി വരുമ്പോൾ ചിലർക്ക് അന്യഭാഷയുണ്ട്, ചിലർക്ക് വെളിപാടുണ്ട്, ചിലർക്ക് പ്രവചനമുണ്ട്, ഇതെല്ലാം ക്രമമായി നടക്കട്ടെ എന്നിട്ട് പറഞ്ഞിട്ട് പറയാണ്, ഒരുവൻ അരുളപ്പാടുണ്ടെങ്കിൽ വേറൊരുത്തിന് അരുളപ്പാട് കിട്ടിയാൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്നിട്ട് പറയാണ്, ആ പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു. അന്നേരം ഞാൻ പറഞ്ഞിട്ടായിരുന്നു പറഞ്ഞാൽ, ഒരു കൺട്രോളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുമ്പോൾ നമ്മളെ ഒരു അബ്നോർമാലിറ്റിയിലേക്ക് കൊണ്ടുപോകാതെ നോർമാലിറ്റിയിൽ തന്നെ നിർത്തും. അങ്ങനെ നമുക്ക് ദൈവവചനം സംസാരിക്കുമ്പോൾ വളരെ നോർമലായിട്ട്, എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന ആൾക്കാര് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ, കേൾക്കുന്ന ആൾക്കാരുടെ അറ്റൻഷൻ ഇവിടെ ഉണ്ടോ, അതോ കേൾക്കുന്ന ആൾക്കാർ എവിടോ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് പരിശുദ്ധാത്മാവ് നിറവിൽ സംസാരിക്കുമ്പോൾ തന്നെയാണ്. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ബുദ്ധിയെയും നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളെയും ഒക്കെ മാറ്റി നിർത്തി ഒരു ട്രാൻസ് ലോകത്തിലേക്ക് കൊണ്ടുപോയി ഒരു വേറൊരു ലോകത്തിൽ പോയി സംസാരിക്കുന്ന അല്ല പരിശുദ്ധാത്മാവ് നിറവിൽ ദൈവവചനത്തിലും സംസാരിക്കുമ്പോൾ വളരെ നോർമലായിട്ട് തന്നെയാണ്. നമ്മൾ അപ്പോസ്തലരുടെ പ്രവൃത്തി വായിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ പ്രസംഗം പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് സംസാരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നിറവിൽ പത്രോസ് സംസാരിക്കുന്ന ഓഡിയൻസ് യഹൂദന്മാരാണ്. യഹൂദന്മാരുടെ പത്രോസ് സംസാരിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെയാണ് അവർ പ്രസംഗിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത് എല്ലാ പരിശുദ്ധാത്മാവ് നിറവിലുള്ള മെസ്സേജും യേശു ക്രിസ്തുവിനെയാണ് പ്രസന്റ് ചെയ്യുന്നത്. അവർ ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. മെസ്സേജ് സെയിം ആണ്. മെസ്സേജ് സെയിം എന്ന് പറഞ്ഞാൽ ഒരേ കാര്യമല്ലെങ്കിൽ പോലും കണ്ടന്റ് യേശു ക്രിസ്തുവിലേക്കാണ് മെസ്സേജ് പോയിന്റ് ചെയ്യുന്നത്. പക്ഷേ ഇവർ ഓഡിയൻസ് വ്യത്യാസം അനുസരിച്ചിട്ട് പറയുന്ന അനുസരിച്ച് ഇവർ കാര്യങ്ങളിലും വ്യത്യാസമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ ആ പത്രോസ് യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ പഴയ നിയമത്തിൽ നിന്നുള്ള കൊട്ടേഷൻ തുടങ്ങി പറയുകയാണ്, നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു മെസ്സിഹ ഉണ്ടായിരുന്നു. ആ മെസ്സിഹയാണ് യേശു ക്രിസ്തു. അതാണ് ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമായി വെച്ചു എന്ന് യഹൂദജനം ഒക്കെയും അറിഞ്ഞുകൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പത്രോസ് പ്രസംഗിക്കുന്നത്. നേരം ആ ഓഡിയൻസ് ആരാണെന്ന് പത്രോസിന് അറിയാമായിരുന്നു, അവർക്ക് എന്താണ് മനസ്സിലാവുന്നതെന്ന് അറിയാമായിരുന്നു, അവർക്ക് പഴയ നിയമത്തിൽ യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ അവർക്ക് മനസ്സിലാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് പരിശുദ്ധാത്മ നിറവിൽ അവരത് സംസാരിച്ചു. പൗലോസ് മുമ്പോട്ട് പോകുമ്പോൾ ഒരു യവനന്മാരോട് സംസാരിക്കുന്നുണ്ട്. അവിടെ പത്രോ പൗലോസ് പ്രസംഗിക്കുമ്പോൾ ആ പൗലോസും പരിശുദ്ധാത്മ നിറവിലാണ് സംസാരിക്കുന്നത്. പൗലോസ് നേരെ അപ്പോസ്തല പ്രവർത്തനം അല്ല, പഴയ നിയമം ഒന്നും കോട്ട് ചെയ്യുന്നില്ല. അതിന് പകരം അവർ ദൈവം ഒരു മനുഷ്യനിൽ നിന്ന് സകല ജാതിയെയും ഉണ്ടാക്കി അവരിൽ നിന്നാണ് നിങ്ങൾ ദൈവത്തിന്റെ സന്താനമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ആ സൃഷ്ടിച്ച ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, അല്ലാതെ കല്ലിനെയും മണ്ണിനെയും അല്ല എന്ന് പറഞ്ഞ് അവിടെ സംസാരിക്കുന്ന വേറെ രീതിയിലാണ്. ഞാൻ പറഞ്ഞതിന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസ്, അവരുടെ കപ്പാസിറ്റി, എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മ നിറവിൽ നാം സംസാരിക്കുമ്പോൾ ആപ്ലിക്കബിൾ ആണ്. അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്, ഇതിന്റെ ഒന്നും ബാധിക്കാത്ത രീതിയിലല്ല. ഞാൻ മുമ്പോട്ട് പോട്ടെ, എന്നോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. കാര്യങ്ങൾ വളരെ ചുരുക്കമായിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇന്ന് വായിച്ച ആ സങ്കീർത്തനം, 20-ാമത്തെ സങ്കീർത്തനം അതിന്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കാം. നിങ്ങളെ ഇംഗ്ലീഷ് ഇങ്ങനെയാണ്, മേ ഹി ഗ്രാൻഡ് യു യുവർ ഹാർട്ട്സ് ഡിസയർ ആൻഡ് ഫുൾഫിൽ ഓൾ യുവർ കൗൺസിൽ. സങ്കീർത്തനം 37:4 വാക്യം, വീണ്ടും അതേ കാര്യം അവിടെ പറയുന്നത്, ഡിലൈറ്റ് യുവർ സെൽഫ് ഇൻ ദ ലോർഡ് ആൻഡ് ഹി വിൽ ഗിവ് യു ദ ഡിസയേഴ്സ് ഓഫ് യുവർ ഹാർട്ട്. രണ്ടാമതും പറയാണ്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ദൈവം നിനക്ക് തരും. അടുത്തത് ആസാഫിന്റെ ഒരു സങ്കീർത്തനമുണ്ട്, 23-ാം സങ്കീർത്തനം 26-ാമത്തെ വാക്യം, നമുക്കറിയാവുന്ന വാക്യമാണ്. സങ്കീർത്തനം 73:25-26 വാക്യങ്ങൾ, ഇംഗ്ലീഷ് എങ്ങനെയാണെന്നറിയാമോ, whom I have in heaven but you, and besides you I desire nothing on the earth. സങ്കീർത്തനം 78:20. സങ്കീർത്തനം 78:29, സോറി. ഇംഗ്ലീഷ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സോ ദേ ഏറ്റ് ആൻഡ് ദേ വെർ ഫിൽഡ് ആൻഡ് ദേർ ഡിസയർ ഹി ഗേവ് ടു ദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, ബട്ട് ദ ആങ്കർ ഓഫ് ഗോഡ് റോസ് എഗൈൻസ്റ്റ് ദം. സങ്കീർത്തനം 106:14. ഓക്കെ, ഇത്രയും വാക്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോമൺ ആയിട്ടൊരു കാര്യം മനസ്സിലായോ? എന്താണ് അവിടെ ഏറ്റവും കോമൺ ആയിട്ട് പറയുന്ന കാര്യം? അവരുടെ ആഗ്രഹം, ഹൃദയത്തിലെ ആഗ്രഹം. 20-ാം സങ്കീർത്തനത്തിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നിനക്ക് നൽകുമാറാകട്ടെ അല്ലെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം, മേ ഹി ഗ്രാൻഡ് യു ദ ഹാർട്ട് യുവർ ഹാർട്ട്സ് ഡിസയർ ആൻഡ് ഫുൾഫിൽ യുവർ കൗൺസിൽ. അതുപോലെ തന്നെ നമ്മൾ 36-ാം സങ്കീർത്തനത്തിൽ വായിച്ചത് പറഞ്ഞിരുന്നത്, ആൻഡ് ഹി വിൽ ഗിവ് യു ദ ഡിസയർ ഓഫ് യുവർ ഹാർട്ട്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ എല്ലാം പറയുന്നത് ഒരു വ്യക്തിയുടെ ഹൃദയത്തിലെ ഡിസയറിനെ ദൈവം ആ വ്യക്തിക്ക് കൊടുക്കുമെന്നാണ്. ആ വ്യക്തി ഹൃദയത്തിൽ എന്താണോ റിയലി ഡിസയർ ചെയ്യുന്നത് ദൈവം ആ വ്യക്തിക്ക് അത് കൊടുക്കും എന്താണ് എന്നാണ് ഈ വാക്യങ്ങൾ പറയുന്നത്. പക്ഷെ ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ദൈവ പൈതൽ ഡിസയർ ചെയ്യുന്നത് എന്താണ് എന്ന് ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ പറയുന്നുണ്ട്. അതെവിടെ പറയുന്നേ? നമ്മൾ വായിച്ച വാക്യത്തിൽ എവിടെയായിരുന്നു അത് പറയുന്നത്? ഏതാ 73 സങ്കീർത്തനത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ ആസാഫാണ് ഇതിന്റെ ഇടയ്ക്ക് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ദൈവത്തെ ആഗ്രഹിക്കുന്ന, ഇല്ലെങ്കിൽ ദൈവ പൈതൽ ഡിസൈർ ചെയ്യുന്ന എന്താണെന്നുള്ളത്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെയല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആൻഡ് ബിസൈഡ്സ് യു ഐ ഡിസൈർ നത്തിങ് ഓൺ ദ എർത്ത്. അന്നേരം ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് രണ്ട് കൂട്ടരുണ്ട്, രണ്ട് ടൈപ്പ് ആൾക്കാർ. ആ രണ്ട് ടൈപ്പ് ആൾക്കാരില് ഒരു ആൾക്കാരുടെ ഡിസൈർ എന്ന് പറഞ്ഞത് എന്താണ്? ഒരു കൂട്ടർ ആൾക്കാരുടെ ഡിസൈർ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ദൈവമാണ്. മറ്റേ കൂട്ട ആൾക്കാരുടെ ഡിസൈർ എന്ന് പറയുന്നത് ദൈവത്തെ കൂടാതെ, ഇല്ലെങ്കിൽ ഗോഡ് പ്ലസ് സംതിങ്. രണ്ടു കൂട്ടരുടെയും ഡിസൈറിനെ ദൈവം കൊടുക്കുന്നുണ്ട് അല്ലേ? പക്ഷെ ഒരു വ്യത്യാസമുണ്ട് രണ്ടാമത്തെ കൂട്ടർക്ക്. ഈ രണ്ടാമത്തെ കൂട്ടർക്ക് അവരുടെ ഡിസൈർ കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ചില കാര്യങ്ങൾ കൂടെ കിട്ടുന്നുണ്ട്. എന്താണ്? അവരുടെ ആത്മാക്കൾക്ക് ക്ഷയമയച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേറൊരിടത്ത് പറഞ്ഞിരിക്കുന്നത് ദൈവം അവർക്ക് കൊടുക്കാൻ ആഗ്രഹിച്ചവർക്ക് കൊടുത്തുമില്ല. അന്നേരം ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ശരിക്കും ദൈവം ഉദ്ദേശിക്കുന്നത്? അത് നമുക്ക് 37-ാം സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിന്റെ കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഡിലൈറ്റ് യുവർ സെൽഫ് ഇൻ ദ ലോർഡ് ദെൻ ആൻഡ് ഹി വിൽ ഗിവ് യു ദ ഡിസൈർസ് ഓഫ് യുവർ ഹാർട്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദൈവത്തിൽ രസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തിൽ ഡിലൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മുടെ ഡിസൈഴ്സിനെ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മുടെ ഡിസൈഴ്സിനെ ദൈവം ദൈവത്തിന്റെ ഡിസൈഴ്സ് ആക്കി മാറ്റും. ദൈവത്തിന്റെ ഹൃദയത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കാനായിട്ട് തുടങ്ങും. നമ്മളുടെ ഡിസൈഴ്സ് തന്നെ ദൈവം വ്യത്യാസപ്പെടുത്തും. ഈ ഡിസൈഴ്സ് ദൈവം വ്യത്യാസപ്പെടുത്തി കഴിയുമ്പോൾ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ അതേ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നമുക്ക് തരികയും ചെയ്യും. ഇല്ല എങ്കിലും നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം തരാതിരിക്കത്തില്ല. മരുഭൂമിയിൽ അവർ ക്രേവ് ചെയ്തു എന്നാണ് നമ്മൾ ആ സങ്കീർത്തനത്തിൽ 106-ാം സങ്കീർത്തനത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ, ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, 106-ന്റെ 14 എന്നോട് നേരത്തെ വായിക്കാം. അവർ ഏറ്റവും മോഹിച്ചു, ബട്ട് ദേ ക്രേവ്ഡ് ഇന്റൻസ്ലി ഇൻ ദ വിൽഡർനെസ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദേ ക്രേവ്ഡ് ഇന്റൻസ്ലി. 78-ാം സങ്കീർത്തനം അതിന്റെ 20-ാമത്തെ വാക്യത്തിലും അതേ കാര്യമാണ് പറയുന്നത്. അവിടെ പറയാണ്, അവർ ആഗ്രഹിച്ചത് ദൈവം അവർക്ക് കൊടുത്തു, എന്നാൽ അവരുടെ കൊതിക്ക് മതി വന്നില്ല. അന്നേരം ഈ കൊതിക്ക് ഒരിക്കലും എന്ത് വരത്തില്ല? മതി വരത്തില്ല അല്ലേ? ഈ കൊതിക്ക് മതി വരാത്തതിന്റെ കാര്യം പറഞ്ഞാൽ, ഈ കൊതിയും മതിയും രണ്ട് ഓപ്പോസിറ്റാണ്. ഒരു വ്യക്തിയുടെ ഈ ഭൂമിയിലെ ദൈവത്തെ കൂടാതെയുള്ള ഡിസൈർസ് എത്ര കിട്ടിയാലും ആ വ്യക്തിക്ക് മതി വരത്തില്ല. ഹി വിൽ ബി എ ഡിസാറ്റിസ്ഫൈഡ് പേഴ്സൺ. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാവും, അവിടെ നമ്മൾ തൃപ്തരായി തീർന്നു എന്നുള്ളത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്. സോ ദേ ഏറ്റ് ആൻഡ് ദേ ആർ ഫിൽഡ് ആൻഡ് ദേ ഡിസൈർസ് ഹി ഗേവ് ടു ദം ബിഫോർ ദേ ഹാഡ് സാറ്റിസ്ഫൈഡ് ദേർ ഡിസൈർ. എന്നാൽ ഇവരുടെ ഡിസൈറിന് കൊതിക്ക് മതി വരുന്നതേയില്ല. കാര്യം ഞാൻ പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞാൽ, ഒരു ഭൂമിയിൽ ഒരു ഡിസാറ്റിസ്ഫൈഡ് ക്രിസ്ത്യൻ എപ്പോഴും ഡിസാറ്റിസ്ഫൈഡ്, ഞാൻ കണ്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഡിസാറ്റിസ്ഫൈഡ് ലൈഫുള്ള വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ വ്യക്തിയുടെ ഡിസൈർസ് തന്നെ ഈ ഭൂമിയിലെ കാര്യങ്ങളാണ്. ആ വ്യക്തിയുടെ ഡിസൈർസ് ദൈവഹിത പ്രകാരമുള്ള കാര്യങ്ങളല്ല. അതേസമയം യഥാർത്ഥത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തി, ഞാൻ നമ്മൾ അതുകൊണ്ട് എന്താണ് വേണ്ടത്? നമ്മൾ ശരിക്കും നമ്മളെ എല്ലാവരുടെയും ജീവിതം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ, നമ്മുടെ ഹൃദയത്തെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തെ കൂടാതെ പല ഡിസൈർസും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലായി, നമ്മൾ കർത്താവിന്റെ അടുത്ത് ആസാവ് പറഞ്ഞതുപോലെ നമ്മൾ ഇന്റൻലി കർത്താവിന്റെ അടുത്ത് പ്രാർത്ഥിക്കാനുണ്ട്. കർത്താവെ, നിന്നെ കൂടാതെ മറ്റൊന്നും ഭൂമിയിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഇല്ലെങ്കിൽ ആഗ്രഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ മാത്രം മതി എന്ന് പറയുന്ന ഒരു ഹൃദയം നമ്മളിലുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ദൈവം ചേഞ്ച് ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, യഹോവയിൽ തന്നെ ഡിലൈറ്റ് യുവർ സെൽഫ് ഇൻ ദ ലോർഡ് ആൻഡ് ഹി വിൽ ഗിവ് യു ദ ഡിസൈർസ് ഓഫ് യുവർ ഹാർട്ട്. ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഒന്നാമത് ദൈവം നമ്മുടെ ഹൃദയത്തിൽ തരും. ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നമ്മൾ തന്നു കഴിയുമ്പോൾ അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പിന്നീട് പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ, ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിവർത്തിക്കും. ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഒന്നാവും ദൈവം നമ്മുടെ ഹൃദയത്തിൽ തരുന്നു, എന്നിട്ട് ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം തന്നെ നിവർത്തിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യത്തിലും അങ്ങൊരു സാറ്റിസ്ഫൈഡ് ലൈഫിലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിയും. നമ്മള് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 16-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുമ്പോഴത്തെ കാര്യമാണ് ഉണർത്തിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുമ്പോൾ ആദ്യം ദൈവം ചെയ്യുന്നത് ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ പറ്റി ആ വ്യക്തിക്ക് ബോധ്യം കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിന്റെ 13-ാമത്തെ വാക്യം, അടുത്തത് ഇവിടെ പറയാണ്, അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ട് അത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് പറഞ്ഞു. അങ്ങനെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുമ്പോൾ റിയലായിട്ടും വീണ്ടും ജനിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന എന്തെന്നറിയാമോ, അവന് ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങളെ അവന് വെളിപ്പെടുത്തി കൊടുക്കും. ദൈവം എന്താണ് സഹോദരൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? ഈ ഭൂമിയിൽ വീണ്ടും ജനിച്ച ദൈവമക്കൾ, ദൈവം എന്താണ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? ദൈവത്തിന്റെ ഡിസയർ എന്താണ്? ദൈവം എന്താണ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? ദൈവത്തിന്റെ ആത്മീയമായിട്ടുള്ള താല്പര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ പ്രൈമറിലി ആ വ്യക്തിയുടെ ഉള്ളിൽ കൊടുക്കുന്നത്. അങ്ങനെ ആ വ്യക്തിയുടെ ഉള്ളിൽ ആ കാര്യങ്ങൾ വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ഈ വ്യക്തിയുടെ പ്രാർത്ഥനയും ശരിക്കും ഡൈവേർട്ടാവും. ആ വ്യക്തിയുടെ പ്രാർത്ഥന വീണ്ടും ഈ മരുഭൂമിയിൽ വെച്ചിട്ടുള്ള ക്രേവിംഗ് ആയിരിക്കത്തില്ല. നമ്മളിതൊന്നും പരസ്യമായിട്ട് പ്രാർത്ഥിക്കത്തില്ല, ശരിയാണ്, കാരണം നമുക്കറിയാം എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളത്. പക്ഷെ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും നമ്മുടെ മനസ്സും എപ്പോഴും സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭൂമിയിലെ കാര്യങ്ങളിലാണെങ്കിൽ ദൈവം അത് നമുക്ക് തരികയും ചെയ്യും. അതിന്റെ കൂടെ ദൈവം ചില കാര്യങ്ങൾ കൂടെ കൊടുക്കും. നമ്മൾ ഒരിക്കലും സ്പിരിച്വലി മുമ്പോട്ട് പോകത്തില്ല. വി വിൽ ബി എ ഡ്രൈ ക്രിസ്ത്യൻ, അൺസാറ്റിസ്ഫൈഡ് ക്രിസ്ത്യൻ. ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ചു കിട്ടിയാലും താഴേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ റിയലായിട്ട് വന്നു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന പറഞ്ഞ ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള ഡിസൈർസ് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ കൊടുക്കണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ, ഇതിന്റെ ഒരു കണ്ടിന്യൂസ് വാക്യങ്ങളാണ്, അത് ആ കോണ്ടക്സിൽ തന്നെ വായിച്ചാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. 23-ാമത്തെ വാക്യത്തിൽ, ഇതേ കാര്യമാണ് മേൽ പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ച വാക്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുമ്പോൾ ആ പരിശുദ്ധാത്മാവ് ആ വ്യക്തിക്ക് ദൈവത്തിന്റെ ഡിസയേഴ്സിനെ പറ്റി ബോധ്യം കൊടുക്കും, ദൈവത്തിന്റെ റിയലായിട്ടുള്ള ആഗ്രഹങ്ങളെ പറ്റി ബോധ്യം കൊടുക്കും. അങ്ങനെ വരുമ്പോൾ ഈ വ്യക്തിയുടെ പ്രാർത്ഥന എന്തായിത്തീരും? ആ വ്യക്തിയുടെ പ്രാർത്ഥന ദൈവഹിതപ്രകാരം ദൈവത്തിന് ആഗ്രഹമുള്ള കാര്യങ്ങളായിത്തീരും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്നലെ എന്ത് സംഭവിക്കും? നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും, അങ്ങനെ ഇവിടെ എഴുതിയിരിക്കുന്നത്, അപേക്ഷിക്കുന്നതെല്ലാം ദൈവം നിങ്ങൾക്ക്. അടുത്ത വാക്യം പറയാണ്, ഇന്ന് വരെ നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. അത് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സംഗീതത്തിന്റെ രൂപ സംഗീതത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, ദൈവം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരട്ടെ. ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ആദ്യം ദൈവം നമ്മുടെ ഹൃദയത്തിൽ തരുന്നു. അതേ ആഗ്രഹം നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദൈവം പറയാണ്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്ന രീതിയിൽ ദൈവം നിങ്ങൾക്ക് തരും. കാരണം എന്താണ്? മേളിൽ പറഞ്ഞിരിക്കുകയാണ്, പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ട് അത്രേ അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുമെന്ന് പറഞ്ഞു. അല്ല, പിതാവിനുള്ളതെല്ലാം ദൈവം ആരുടെ കൊടുത്തിരിക്കുകയാണ്? യേശുക്രിസ്തുവിന്റെ കൊടുത്തിരിക്കുകയാണ്. പറയാൻ ശ്രദ്ധിക്കണം, യേശുക്രിസ്തുവിൽ ദൈവം പിതാവിനുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു, എന്നിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിനുള്ളത് യേശുക്രിസ്തുവിന് കൊടുത്തത് അതേപോലെ വിശ്വാസിക്ക് കൊടുക്കാൻ റെഡിയായിട്ട് ദൈവം നിൽക്കുകയാണ്. ദൈവം ആ ഒരു ബ്ലെസ്സിങ് തുറക്കാനായിട്ട്, ഓപ്പൺ ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. എന്തൊക്കെയാണ് പിതാവിൽ നിന്ന് യേശുക്രിസ്തുവിന് ലഭിച്ചത് എന്ന് യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിന്റെ കാരണവും അവിടെ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് പിതാവിൽ നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഒട്ടും വിടാതെ യേശുക്രിസ്തുവിന് ലഭിച്ചത്. അത് അതിന്റെ 17-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയാണ്, അവിടെ പറഞ്ഞിരിക്കുകയാണ് യേശുക്രിസ്തുവാണ് എന്റേത് എല്ലാം നിന്റേതും നിന്റേത് എന്റേതും. എന്നാൽ ഇവിടെ ഒരു മ്യൂച്വൽ ട്രാൻസാക്ഷനിൽ കൂടിയാണ് പിതാവിനുള്ളതെല്ലാം പുത്രൻ ലഭിച്ചത്. എങ്ങനെയാണ്? യേശുക്രിസ്തു കംപ്ലീറ്റായി പിതാവായ ദൈവത്തിന് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു അല്ലേ. പിതാവായ ദൈവം കംപ്ലീറ്റായി തന്നെ താൻ യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഈ മ്യൂച്വൽ ട്രാൻസാക്ഷൻ നമ്മൾ എബ്രായ ലേഖനത്തിൽ എങ്ങനെയാണ് യേശുക്രിസ്തു പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളത് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം അവിടെ പറയാൻ, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. അന്നേരം യേശുക്രിസ്തു എന്ത് ചെയ്തു? യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ തന്നെത്താൻ പൂർണമായി പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. പിതാവ് പരിശുദ്ധാത്മാവിൽ കൂടി തന്നെത്താൻ തനിക്കുള്ളതെല്ലാം പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു. ആ പുത്രൻ ലഭിച്ച എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിൽ കൂടി അത് ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് കൊടുക്കാൻ കർത്താവ് റെഡിയായിട്ട്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് യോഹന്നാൻ 17:1 വാക്യങ്ങൾ താഴേക്ക് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എല്ലാം വായിക്കാനായിട്ട് സമയമുണ്ട്, വിശദീകരിക്കാൻ സമയമില്ല. അവിടെ പറഞ്ഞിരിക്കുകയാണ്, 1-ാമത്തെ കാര്യം പറഞ്ഞിരിക്കുകയാണ്, നീ അവന് നൽകിയിരിക്കുന്നവർക്കെല്ലാം അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുണ്ടോ? 1-ാമത് യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുന്ന ഒരു വ്യക്തിക്ക് ദൈവം ഫസ്റ്റ് കൊടുക്കുന്നത് എന്താണ്? നിത്യജീവനാണ്. 1-ാമത് നിത്യജീവൻ ആ വ്യക്തിക്ക് ലഭിക്കുന്നു. നിത്യജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു തന്നെയാണ്. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഉള്ളിൽ വരുന്നു. അടുത്ത വാക്യം പ്രതികരിക്കുകയാണ്, എന്താണ് നിത്യജീവൻ? ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. 2-ാമത് യേശുക്രിസ്തു പറയുകയാണ്, 6-ാമത്തെ വാക്യം, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-ാമത് യേശുക്രിസ്തു ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവത്തിന്റെ നാമം വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പേര് ഇങ്ങനെയാണ് യഹോവേ എന്നാണ് വെളിപ്പെടുത്തുക എന്നുള്ളത് അവർക്കറിയാവുന്നതാണ്. പക്ഷെ ദൈവത്തിന്റെ നാമം വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ക്യാരക്ടറിനെ, അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ ദൈവത്തെ ആര് ഒരുതാലും കണ്ടിട്ടില്ല, തന്റെ മടിയിൽ ഇരുന്ന തന്റെ ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. 2-ാമത് നിത്യജീവൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ, യഥാർത്ഥം ഞാൻ പറഞ്ഞത് ഈ റിയലി കർത്താവിനെ അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ കാര്യമാണ്. അവരുടെ ഡിസയർ കർത്താവിലായിരിക്കുന്ന ദൈവത്തിന്റെ ഹൃദയപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ കാര്യം പറയാണ്. 1-ാമത് അവർക്ക് നിത്യജീവനെ ലഭിക്കുന്നു. 2-ാമത് ദൈവം അവരുടെ മുമ്പിൽ പിതാവായ ദൈവത്തെ, യഥാർത്ഥത്തിൽ കർത്താവിന്റെ സ്വഭാവത്തെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുന്നു. 3-ാമത് അവിടെ പറഞ്ഞിരിക്കുകയാണ്, 8-ാമത്തെ വാക്യം, മൂന്നാമത് യഥാർത്ഥത്തിൽ കർത്താവിനെ ഡിസൈർ ചെയ്യുന്ന, കർത്താവിനെ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? യേശു ക്രിസ്തുവിന് പിതാവായ ദൈവം കൊടുത്ത വചനം ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പരിശുദ്ധാത്മാവിൽ കൂടി നമ്മളുടെ അടുത്ത് ഇടപെടാൻ തുടങ്ങുന്നു. ദൈവവചനത്തിൽ കൂടി ദൈവം നമ്മളെ വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് തുടങ്ങുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ദൈവവചനം വ്യക്തമായിട്ട് വെളിപ്പെടാത്തവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവം വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവരത് കൈക്കൊണ്ട് ഇരിക്കുന്നു. അടുത്തതായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുകയാണ് അതിന്റെ 13-ാമത്തെ വാക്യം,
ഇപ്പോഴും ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. എന്റെ സന്തോഷം അവരുടെ ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിനാൽ
ഇവിടെ പറഞ്ഞിട്ട് അടുത്ത പറയുകയാണ്, ദൈവത്തിന്റെ സന്തോഷം ദൈവം യേശുക്രിസ്തുവിൽ കൊടുത്തു. കാരണം എന്താണ്? യേശുക്രിസ്തു കർത്താവിന്റെ സന്നിധിയിൽ വസിച്ച് കർത്താവിന്റെ സന്തോഷ പരിപൂർണതയിൽ ജീവിച്ചതാണ്. അതേ സന്തോഷം, ദാറ്റ് ജോയ് ഗോഡ് വാണ്ടഡ് ടു ഇംപാർട്ട് ടു എ ബിലീവർ. ഒരു വിശ്വാസിക്ക്, കർത്താവിനെ ഡിസൈർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ സന്തോഷം അവൻ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന്റെ 16-ാമത്തെ അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ പറയാണ്, നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നേരെ എന്താണ് അടുത്തതായിട്ട്? ദൈവം സമാധാനം ആ വ്യക്തിക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. മുമ്പോട്ട് പോകുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവം അവരെ ഈ ഭൂമിയിൽ വെച്ചിട്ട് 14-ാമത്തെ വാക്യം, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികരല്ലാത്തത് കൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്നെടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കൈകയിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അടുത്തായിട്ട് ദൈവം എന്താണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, രണ്ട് ഡിസയേഴ്സ് ഇവിടെ ഉണ്ട്. ഒന്ന്, ലോകത്തിന് വേണ്ടി ക്രേവ് ചെയ്യുന്ന ലൗകികർ. ആ ലൗകികരല്ല ശരിക്കും വീണ്ടും ജനിച്ച ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തികൾ. അവർ ലൗകികരല്ലാത്തത് കൊണ്ട് ദൈവം ഈ പറഞ്ഞിരിക്കുന്ന സ്പിരിച്വൽ ബ്ലെസ്സിംഗ് എല്ലാം അവർ കൊടുക്കാൻ തയ്യാറാണ്. അവർ കൊടുക്കുകയും ചെയ്യുന്നു, അവരുടെ വചനം കൊടുക്കുന്നു. മാത്രമല്ല, അവരെ ഈ ലോകത്തിൽ വെച്ച് ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ദേ ആർ സേഫ്. ഒരു വ്യക്തിയുടെ, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ആ വ്യക്തിയെ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ദൈവം ആ വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യും. ദൈവത്തെ ഡിസൈർ ചെയ്യുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിക്ക് ആ വ്യക്തിയെ ദൈവം പ്രൊട്ടക്ട് ചെയ്യുന്നു, ലോകത്തിൽ വെച്ചിട്ട് അവരെ കാക്കുന്നു. എന്നിട്ട് വാക്യത്തിൽ പറയാണ്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. സാങ്ക്ടിഫൈ ദം ഇൻ ദ ട്രൂത്ത്. സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വിളിച്ച് സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത്, സെപ്പറേറ്റഡ് ഫോർ എ പർപ്പസ്. അവരെ ദൈവത്തിന്റെ പർപ്പസിനായി ദൈവം അവരെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഇവിടെ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിൽ നിന്നുള്ള സാങ്ക്ടിഫിക്കേഷൻ അല്ല ഈ കോണ്ടക്സ്റ്റിൽ. കാരണം അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാനും എന്നെ തന്നെ വിശദീകരിക്കുന്നു എന്ന് യേശുക്രിസ്തു പറയുന്നുണ്ട്. കാരണം ഞാൻ എന്നെ തന്നെ വേർതിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ പർപ്പസിനായി ഞാൻ എന്നെ തന്നെ വേർതിരിക്കുന്നു. കാരണം എന്താണ്? എന്നിൽ വിശ്വസിക്കുന്നവരെ ദൈവം വേർതിരിക്കേണ്ടതിന്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, സത്യത്തിൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. അടുത്ത വാക്യമാണ്, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ തന്നെ ഞാൻ അവരെ ലോകത്തിലേക്ക് അയക്കുന്നു. പിന്നെ അടുത്ത വാക്യം പറയാണ്, യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചതുപോലെ തന്നെ ദൈവത്തെ ആഗ്രഹിക്കുന്ന, ദൈവഹിത പ്രകാരം ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം ഭൂമിയിലേക്ക് അയക്കുകയാണ്. നേരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു റിയൽ കർത്താവിനെ ഫോളോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിയെ ദൈവം എങ്ങനെയാണ് അയക്കുന്നതെന്നുള്ളതാണ്. യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചതുപോലെ തന്നെ ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക്. ഇവിടെ ഒരു കാര്യം പെട്ടെന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പിതാവായ ദൈവത്തെ ഏക സത്യദൈവമെന്നും അയക്കപ്പെട്ട ക്രിസ്തുവിനെ മനുഷ്യനെന്നുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം ആ ഒരു കോണ്ടക്സ്റ്റിലാണ് ഈ കാര്യം പറയുന്നത്. ദൈവത്താൽ അയക്കപ്പെട്ട ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് യേശുക്രിസ്തു ഇവിടെ പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു ദൈവത്തെ ഏക സത്യദൈവം എന്നാണ് പറയുന്നത്. പക്ഷെ യേശുക്രിസ്തു ഇന്ന് നമ്മളെ അയക്കുന്നത് ദൈവമായിട്ടാണ് നമ്മളെ അയക്കുന്നത്. അന്ന് ദൈവം, പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ അയച്ചതുപോലെ ദൈവമായ ക്രിസ്തു ഇന്ന് നമ്മളെ അയക്കുന്ന കാര്യമാണ് പിന്നീട് വരുന്നത്. അതായത് ഇതിൽ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക്, ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് ദൈവം അയച്ചപ്പോൾ എന്തൊക്കെ യേശുക്രിസ്തുവിന് കൊടുത്തോ അതെല്ലാ കാര്യങ്ങളും ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ ഹൃദയപ്രകാരം അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അന്നേരം ആ സ്പിരിച്വൽ ബ്ലെസ്സിംഗ് എല്ലാം അതേപോലെ ഒട്ടും കുറയ്ക്കാതെ തന്നെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ തന്നെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കും. അങ്ങനെ തന്നെ അയക്കുകയും അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് പറയാണ്, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ പറഞ്ഞത്, സാങ്ക്ടിഫിക്കേഷൻ അവിടെ പറഞ്ഞിരിക്കുന്നത് കോൾഡ് ആസ് സെപ്പറേറ്റ് എന്നാണ്. അവരെ ഞാൻ, നീ എന്നെ സെപ്പറേറ്റ് ചെയ്തതുപോലെ ഞാൻ അവരെയും സെപ്പറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് പറയാണ്, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കും. അന്നേരം ഈ ലോകത്തിൽ യേശുക്രിസ്തുവിന്റെ വരവ് വരെ, യേശുക്രിസ്തുവിനാൽ വിശ്വസിച്ച് കർത്താവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട, കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന എല്ലാ പ്രിവിലേജും യോഹന്നാൻ 17-ൽ യേശുക്രിസ്തു പറയുകയാണ്. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, നീ എന്നെ അയച്ചിരിക്കുന്നു ലോകം വിശ്വസിപ്പാൻ, അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നവരെ പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുക്കുന്നു. അടുത്തായിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവം യേശു ക്രിസ്തുവിന് കൊടുത്ത മഹത്വം, ഗ്ലോറി. ദൈവം എന്നുള്ള ഗ്ലോറിയല്ല, മനുഷ്യൻ എന്ന നിലയിലുള്ള തേജസ്സും ബഹുമാനവും. മനുഷ്യന് ഉൽപ്പത്തിയിൽ വീണപ്പോൾ നഷ്ടപ്പെട്ട ദൈവ തേജസ്സിലേക്ക് ഒരു വ്യക്തിയെ ദൈവം ഗ്ലോറിഫിക്കേഷനിലേക്ക് ഈ ഭൂമിയിൽ വെച്ചിട്ട് റെസ്റ്റോർ ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർ കൊടുക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയുവാൻ. അതായത് ലോകത്തിന് ഒരു മനസ്സിലാവും, കാര്യം ഒരു മനസ്സിലാവും. എന്താണെന്നറിയാമോ ലോകത്തിന് യഥാർത്ഥത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ മനസ്സിലാവുന്നത്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തുവിനെ ദൈവം സ്നേഹിച്ചതുപോലെ. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തുവിനെ ദൈവം സ്നേഹിച്ചതുപോലെ ദൈവം നമ്മളെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയും. അല്ലെ? നേരെ ലോകം കാണുമ്പോൾ നമ്മൾ എന്താണ്, നമ്മളെ പറ്റി എന്താണ് മനസ്സിലാവുന്നത്? വി ആർ എ ലവ്ഡ് പേഴ്സൺ ബൈ ഗോഡ്. അല്ലെ? ദൈവത്താൽ അയക്കപ്പെട്ടവരാണ് നമ്മൾ, ദൈവത്താൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നവരാണ് നമ്മൾ, ദൈവത്തിന്റെ ഗ്ലോറിയിലേക്ക് വളരുന്നവരാണ് നമ്മൾ, ദൈവത്തിന്റെ വചനം റിസീവ് ചെയ്യുന്നവരാണ് നമ്മൾ, ദൈവത്താൽ സാങ്ക്ടിഫൈ ചെയ്യപ്പെട്ടവരാണ് നമ്മൾ. യേശുക്രിസ്തുവിനെ ദൈവം സ്നേഹിച്ചതുപോലെ നമ്മളെയും സ്നേഹിക്കുന്നവരാണ് എന്നിതെല്ലാം ലോകം അറിയും. പക്ഷെ ലോകം ഇതെല്ലാം, ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഈ യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 16-ാം അധ്യായത്തിന്റെ തുടർച്ചയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരികയും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കൊടുക്കുകയും ആ ആഗ്രഹത്തെ തന്നെ ഡിസൈർ ചെയ്യുകയും കർത്താവെ നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നിറവേറണമേ എന്ന് ആഗ്രഹിച്ചിട്ട് അങ്ങനെ ഡിസൈറുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ നടക്കും. കാരണം ദൈവവചനമാണ് ഇത് പറയുന്നത്, അല്ലെങ്കിൽ ദൈവം കള്ളം പറയണം. ഇവിടെ പറയുക അങ്ങനെ തന്നെ സംഭവിക്കും. കാരണം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അടുത്ത വാക്യം പറയാണ്, പിതാവേ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് എന്റെ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്നും ഞാൻ ഇച്ഛിക്കുന്നു. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ എന്താണ് ബൈബിൾ പറയുന്നത്? എന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞത് രണ്ട് തരത്തിലുള്ള ഡിസൈർസ് ആണ് നമ്മൾ സങ്കീർത്തനത്തിൽ കണ്ടത്. ഒന്ന് ദൈവത്തെ ഡിസൈർ ചെയ്യുന്ന വ്യക്തി, രണ്ട് ദൈവത്തെയും ലോകത്തെയും ഡിസൈർ ചെയ്യുന്ന വ്യക്തി, അല്ലെങ്കിൽ ലോകത്തെ ഡിസൈർ ചെയ്യുന്ന വ്യക്തി. ലോകത്തെ ഡിസൈർ ചെയ്ത വ്യക്തിക്ക് ഈ കാര്യങ്ങൾ ഒന്നും ലോകം അവരെ നോക്കി കാണത്തില്ല. അവരെ കാണുമ്പോൾ ലോകത്തിന് മനസ്സിലാകും, ദേർ ഡിസൈർ ഈസ് ഓൺ ദ എർത്ത്. അവരുടെ ആഗ്രഹങ്ങൾ ചർച്ചിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിലും എല്ലാം ഒരേ ലാംഗ്വേജ് ആയിരിക്കാം, ഒരേ പാറ്റേൺ ആയിരിക്കാം. ഇതൊക്കെ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ ലോകത്തിനും ദൈവത്തിനും പിശാചിനും കാണാൻ കഴിയുന്ന കാര്യമുണ്ട്, ദേ ആർ അൺസാറ്റിസ്ഫൈഡ്. അവരുടെ ജീവിതത്തിൽ അവരുടെ കൊതിക്ക് മതി വരുന്നില്ല. ദേ ആർ ഓൾവേസ് ഡിസാറ്റിസ്ഫൈഡ്. കാര്യം എന്താണ്? കാര്യം ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ ആഗ്രഹം വേറെയാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടില്ല, നമ്മൾ ഈ യേശു ക്രിസ്തുവിനെ പോലെ ആയിട്ടല്ല. എങ്കിലും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പറയുകയാണ്, നമ്മൾ റിയൽ ആയിട്ട് കർത്താവിനെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ കർത്താവ് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഗ്രാജുവലായിട്ട് ഈ കാര്യങ്ങൾ, ദൈവത്തിന് ദൈവത്തിന്റെ സ്പിരിച്വൽ കാര്യങ്ങളെ ട്രാൻസ്ഫർ ചെയ്യണമെന്ന്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് നീ എനിക്ക് തന്നിട്ടുള്ളത് എല്ലാം ഞാൻ അവർക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം എന്താണ്? പിതാവിനുള്ളത് എല്ലാം പിതാവ് പുത്രന് കൊടുത്തു. കാരണം പുത്രൻ പിതാവിന് കംപ്ലീറ്റ് ആയിട്ട് അവൈലബിൾ ആയി തീർന്നു. ഇനി കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതെല്ലാം കൊടുക്കാനായിട്ട് കർത്താവ് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഈവൻ തിയററ്റിക്കലി അതെല്ലാം ശരിക്കും ലഭിച്ചു എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് എഫ് എസ് എൽ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിൽ നമ്മളെ അനുഗ്രഹിച്ചു. പക്ഷെ ഇതൊന്നും ഒരു ദൈവത്തെ ഡിസൈർ ചെയ്യാത്ത ഒരു വ്യക്തിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയാത്തപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒന്നും പുറത്തു വരികയുമില്ല. അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം ഒരു വല്ലാത്ത സ്ഥിതിയിലേക്ക് എത്തിച്ചു. ഞാൻ റോങ് ഡിസൈർസ് ചെന്ന് എത്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള ഡിസൈർ കർത്താവിനെ ആഗ്രഹിക്കുകയും കർത്താവിനെ അന്വേഷിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന കാര്യങ്ങളാണ്. ആ വ്യക്തിക്ക് ഈ കാര്യങ്ങളെല്ലാം ദൈവം കൊടുക്കും. ചില തെറ്റിദ്ധാരണകൾ ഞാൻ മാറ്റട്ടെ. വീണ്ടും ജനിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൽ വരുന്നു. പരിശുദ്ധാത്മാവിൽ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ നിന്ന് ഞാൻ പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന വ്യക്തികൾ, പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനനം എന്താണെന്ന് മനസ്സിലാക്കാത്തവരാണ്, ഇല്ലെങ്കിൽ വീണ്ടും ജനിക്കാത്തവരാണ്. ഈ രണ്ടിലേതെങ്കിലും ഒന്നേ ആവത്തുള്ളൂ. കാരണം വീണ്ടും ജനിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുന്ന പരിശുദ്ധ, ഞാൻ ഇതിന്റെ ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റ് ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞത് ഒരു വീണ്ടും ജനിച്ച വ്യക്തിക്ക് തിയററ്റിക്കലി ലഭിച്ചതും പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുമാണ്, ആസ് ലോങ് ആസ് ആ വ്യക്തി ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നത് പോലെ. അല്ലാതെ ദൈവം എവിടെയെങ്കിലും കൊണ്ട് മാറ്റിവെച്ചിട്ട് തരാതിരിക്കുന്ന കാര്യമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞതായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റിയലായിട്ട് കർത്താവിനെ ഡിസൈർ ചെയ്യുന്ന വ്യക്തികൾ, കർത്താവിനെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, കർത്താവിന്റെ ഇന്റൻഷൻ, കർത്താവിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തികൾ, കർത്താവിൽ രസിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ഇതെല്ലാം കൊടുക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവിന് പകരം വേറെ റോങ് ഡിസൈർസ് ഈ ഭൂമിയിൽ വെച്ച് അതിന്റെ മുകളിൽ മുകളിൽ ആ ഡിസൈർസിന് പുറകെ ഓടുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ സങ്കീർത്തനത്തിൽ പറയുകയാണ്, അവർ ആഗ്രഹിച്ചത്, അവർ ഡിസൈർ ചെയ്തത്, അവർ ക്രേവലി ഓടിയത് എല്ലാം അവർ കൊടുത്തു, എല്ലാം അവർക്ക് കിട്ടി. പക്ഷെ എന്ത് ചെയ്തു, അവരുടെ ജീവിതത്തിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അവർ ഡിസാറ്റിസ്ഫൈഡ് ആണ്, അവർക്ക് സ്പിരിച്വലായിട്ട് ഗ്രോത്ത് ഇല്ല, ദേ ആർ ഡ്രൈ. എവിടെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്? നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ് ഈ കാര്യങ്ങൾ. പൗലോസ് വീണ്ടും വിശദീകരിക്കുന്നു തിമോത്തിയോസിന്റെ, ഒന്ന് തിമോത്തിയോസ് ആറാമത്തെ അധ്യായം, ആറാമത്തെ അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ. ഇവിടെ നമ്മൾ ഈ ഒരു നേരത്തെ സങ്കീർത്തനത്തിൽ വായിച്ചു, അവർക്ക് എന്തു വന്നില്ലെന്നാ വായിച്ചത്? അവരുടെ കൊതിക്ക് മതി വന്നില്ല എന്നവർ അല്ലേ. ഈ നമ്മുടെ കൊതിക്ക് ഒരിക്കലും മതി വരത്തില്ല, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല, ഒരിക്കലും ഒരിക്കലും. എത്ര നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കുകയാണെന്ന് വെച്ചു, നിങ്ങൾക്കൊരു നല്ല ജോലി ലഭിച്ചാൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കത്തില്ല, സാറ്റിസ്ഫാക്ഷൻ ലഭിക്കത്തില്ല. നല്ല ജോലി ലഭിച്ചേക്കാം, സാറ്റിസ്ഫാക്ഷൻ ലഭിക്കത്തില്ല. ഈവൻ നിങ്ങളൊരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണെങ്കിലും ദൈവത്തെ അന്വേഷിക്കുക, റിയലായിട്ട് അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ സാഹചര്യത്തിൽ ദൈവത്തിന് നിങ്ങളെ സാറ്റിസ്ഫൈഡ് നിർത്താൻ കഴിയും. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമ്മളുടെ ഡിസൈർസ് പോലെ അല്ല ദൈവം ചിന്തിക്കുന്നത്. നമ്മളെ ഈ ആത്യന്തികമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് നമ്മുടെ ക്യാരക്ടർ, ദൈവത്തിന്റെ സ്പിരിച്വൽ ബ്ലെസ്സിംഗ് നമുക്ക് ദൈവം തരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ആ ദൈവത്തിന്റെ സ്പിരിച്വൽ ബ്ലെസ്സിംഗ് നമുക്ക് തരാൻ പറ്റുന്ന സാഹചര്യം ഏതാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ, നമുക്കറിയാവുന്ന പോലല്ല. നമ്മൾ വിചാരിക്കും നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോയാൽ നമുക്ക് സ്പിരിച്വലായിട്ട് ബ്ലസ് ചെയ്യപ്പെടുന്നു, അല്ല, ദൈവത്തിനാണ് ഈ കാര്യം അറിയാവുന്നത്. നേരം ഞാൻ പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞാൽ, നമ്മളുടെ ഒരിക്കലും നമ്മുടെ ഡിസൈർസിന്, ഈ ഭൂമിയിലെ ഡിസൈർസ് ഒരിക്കലും ഒരിക്കലും മീറ്റ് ചെയ്യപ്പെടത്തില്ല, ഒരിക്കലും സാറ്റിസ്ഫൈഷനിലേക്ക് കൊണ്ടുവരത്തില്ല. അതുകൊണ്ട് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇവിടേക്ക് നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നമ്മളൊന്നും കൊണ്ടുപോകത്തുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ നമ്മൾ ഒന്നും കൊണ്ടുപോകത്തില്ല, ഒന്നും കൊണ്ടുപോകാതെ നമ്മൾ ഇവിടുന്ന് പോകും. ഇത് പലർക്കും അറിയില്ല, പലർക്കും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ദൈവം പറയാണ്, ചില കാര്യങ്ങൾ ദൈവം മീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു. നമുക്ക് നമ്മുടെ ബേസിക് ആവശ്യങ്ങളെ ദൈവം മീറ്റ് ചെയ്യണം, അത് മീറ്റ് ചെയ്ത് നോക്കത്തുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്, കർത്താവും പറഞ്ഞു പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. നമ്മൾ ആരും സന്യാസിമാരല്ല, നമ്മൾക്ക് വീട് വേണം, നമുക്ക് താമസിക്കാൻ്റെ വീട് വേണം, നമ്മുടെ പിള്ളേരെ നമുക്ക് പഠിപ്പിക്കണം, നമ്മൾക്ക് ഭക്ഷണം വേണം, നമ്മുടെ പിള്ളേർക്ക് ഭക്ഷണം വേണം. പക്ഷെ ഇതെല്ലാം ദൈവത്തെ നമ്മളെക്കാൾ കൂടുതൽ അറിയാം. ഒരു യഥാർത്ഥത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഇതെല്ലാം ദൈവം മീറ്റ് ചെയ്യും, ഇതെല്ലാം ദൈവം മീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വെച്ചെന്നിരിക്കും, തന്നെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവരുത്തില്ല. നേരെ ദൈവം ഈ ആവശ്യങ്ങളെല്ലാം മീറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ, ഈ ആവശ്യങ്ങളൊക്കെ ദൈവം മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മുടെ ഹൃദയത്തിൽ ഈ ഇനഫ് മതി എന്നൊരു ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടാവണം. ഇനി മതിയെന്ന് ദൈവം നമ്മൾ പറഞ്ഞിട്ടും ദൈവം തരികയാണെങ്കിൽ ദൈവം വാങ്ങിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല, ദൈവം എത്ര തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് വാങ്ങിക്കാം, നമ്മൾ വേറൊരാൾക്ക് കൊടുത്തതിന്റെ പേരിൽ അസൂയപ്പെടുകയും വേണ്ട. പക്ഷെ നമ്മളുടെ ഹൃദയത്തിൽ ദൈവം നമ്മുടെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്തു എങ്കിൽ നമ്മൾ മതി എന്ന് മനസ്സിലാക്കുകയും പിന്നെ നമ്മൾ അന്വേഷിക്കേണ്ട, റിയലി അന്വേഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പക്ഷേ അതിന് പകരം ഇതൊക്കെ കിട്ടിയിട്ടും മതി എന്ന് വെക്കാതെ പിന്നെയും മുമ്പോട്ട് പോകുന്ന ആഗ്രഹം, അടുത്ത വാക്യം പറയാണ് അവരെങ്ങനെയാണെന്നറിയാമോ? 9 വാക്യം, ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ. അന്നേരം ഇതൊക്കെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവം മീറ്റ് ചെയ്യുന്നു. നമ്മൾ നമ്മുടെ നമുക്കൊരു കടഭാരമുണ്ടെങ്കിൽ വി നീഡ് ടു പ്രേ, നമുക്ക് പ്രാർത്ഥിക്കണം, നമ്മൾ മാക്സിമം കടക്കാരാവാതിരിക്കാനായിട്ട് ശ്രമിക്കണം.
നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങളെ ദൈവം മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. അത് ഒരിക്കലും അത്യാഗ്രഹമല്ല, അത് റിയൽ ആയിട്ടുള്ള നീഡ് തന്നെയാണ്. അതാണ് ഉണ്ണാനും ഉടുക്കാനും ഉള്ളതിന് നമുക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ദൈവം നമ്മുടെ ആവശ്യങ്ങളെയൊക്കെ മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും ക്രേവ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, പിന്നെയും ക്രേവ് ചെയ്യുന്നവർ ധനികനായിട്ട് ആകുവാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുന്നറിയോ, പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരും. അവിടെ എങ്ങനെയാണെന്നറിയാം, അവിടെ പറഞ്ഞിരിക്കുന്നത് ദേ വിൽ ഫോൾ ഇൻ ടു ടെംപ്റ്റേഷൻ ആൻഡ് എ സ്നെയർ ആൻഡ് മെനി ഫൂളിഷ് ആൻഡ് ഹാംഫുൾ ഡിസൈർസ് വിച്ച് പ്ലങ് മെൻ ഇൻ ടു റൂയിൻ ആൻഡ് ഡിസ്ട്രക്ഷൻ. എന്നിട്ട് ഇവിടെ വേറെ ചില ഡിസൈർസ് അവിടെ പറയുന്നുണ്ട്. എന്ത് ഡിസൈർസ് എന്നറിയാമോ, മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരും. അവര് ടെംപ്റ്റേഷനിൽ വീഴും, അവര് ഫൂളിഷ് ഹാംഫുൾ ഡിസൈർസിൽ ഇരയായി തീർന്നിട്ട് അവരുടെ എൻഡ് ഡിസ്ട്രക്ഷനിൽ ചെന്നേരും. നേരെ നമ്മളുടെ ഡിസൈർസിനെ നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ കാര്യം. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ ആവശ്യങ്ങളെ ദൈവം മീറ്റ് ചെയ്യുന്നു. നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദൈവഹിതം അന്വേഷിക്കുക. ദൈവത്തിന്റെ നമ്മളുടെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യുന്നത് ദൈവഹിതം എന്താണ്, ദൈവത്തിന്റെ ഡിസൈർ എന്താണ്, ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം. ദൈവം എന്തൊക്കെ കാര്യങ്ങൾ തരാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നു, ഇതൊക്കെ ദൈവം വെച്ചിരിക്കുമ്പോഴും ഒരു വ്യക്തിയുടെ ഓട്ടം വേറെ ചില കാര്യങ്ങളിലേക്കാണ്. അവന്റെ ഡിസൈർ അതാണ്. അവൻ ഡിസൈർ ചെയ്തിട്ട് അവസാനം മൗഢ്യവും ദോഷകരവുമായ പല ഡിസൈർസിലും അവിടെ ചെന്ന് ഇരുന്നു. എന്നിട്ട് അവിടെ പറയുകയാണ്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ, ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹു ദുഃഖങ്ങൾക്ക് അധീനമായിരിക്കും. എന്നിട്ട് പറയാണ്, നീയോ, യു മെൻ ഓഫ് ഗോഡ്, യു മാൻ ഓഫ് ഗോഡ്, ദൈവത്താൽ വിളിക്കപ്പെട്ട മനുഷ്യ, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി, ഫ്ലീ ഫ്രം ദീസ് തിങ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓടാനാ പറയുന്നത്, ഓടാൻ. എന്താണെന്നറിയാമോ, ഈ നിന്നെ കുടുക്കി കളയാനായിട്ട് നിന്റെ ലൈഫ് ഡിസ്ട്രക്ഷനിൽ കൊണ്ടുപോകുന്ന ചില കാര്യങ്ങളുണ്ട് ഈ ഭൂമിയിൽ. നിങ്ങൾ അത് സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടുക തന്നെ ചെയ്യും. നിങ്ങൾ വന്ന് സാക്ഷ്യവും പറയുകയും ചെയ്യും, ദൈവം ഞാൻ പ്രാർത്ഥിച്ചതുപോലെ ചെയ്തു എന്ന് പറയുകയും ചെയ്യും. സത്യമാണ്, ഇസ്രായേൽ മക്കൾക്ക് അത് തന്നെയാണ് ചെയ്തത്. ദൈവം പറഞ്ഞേക്കാൻ അവർ ആഗ്രഹിച്ചത് കൊടുത്തു, അതിന്റെ കൂട്ടത്തിൽ അവരുടെ ആത്മാവിന് ക്ഷയം മരിച്ചു. ആത്മാവ് ക്ഷയിച്ചു പോകും, ജഡം ബലപ്പെടും. മനുഷ്യൻ ആത്മാവിനാൽ ക്ഷീണിക്കപ്പെടുകയും ദൈവ സമ്പന്നമായി ദൈവത്തിന്റെ കാര്യങ്ങളിൽ ദരിദ്രനും ഭൗതികാനികളിൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നതുപോലത്തെ ഒരു നാശം ലോകത്തിലുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് തരാതിരിക്കുകയും നമ്മൾ ആഗ്രഹിക്കുന്നതിനെ ദൈവം തരികയും ചെയ്തതുപോലത്തെ ഒരു ഡിസാസ്റ്റർ വിശ്വാസിക്ക് വരാനില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് വീണ്ടും വളരെ പ്രാക്ടിക്കലായിട്ട് പറയുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നോ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യരുതെന്നോ, നമ്മളൊരു വീട് വെക്കരുതെന്നോ, നമ്മൾ പിള്ളേരെ പഠിപ്പിക്കരുതെന്നോ ഒന്നുമല്ല പറഞ്ഞത്. ഈ ആവശ്യങ്ങളെല്ലാം ദൈവം മീറ്റ് ചെയ്യാൻ ശക്തനാണ്. പക്ഷെ നമ്മുടെ ഡിസയർ ദൈവത്തിൽ നിന്നല്ല മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഡിസയറിനെ ദൈവം തരുമ്പോൾ അത് അനുഗ്രഹമല്ല, അത് ശാപമാണ്. അത് നിങ്ങളുടെ ആത്മാവിനെ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി, നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഗ്രാജുവലി ദൈവത്തിന്റെ സ്വഭാവം വർദ്ധിച്ചു വരും. ദൈവം സ്പിരിച്വൽ ബ്ലെസ്സിംഗ് തരാനായിട്ട് കൈ ഓപ്പൺ ചെയ്തിട്ട് നിൽക്കുമ്പോൾ ഒരു വ്യക്തി അവന്റെ മുമ്പിൽ നിന്ന് പുറത്തിരിഞ്ഞിട്ട് ഭൗതിക കാര്യങ്ങളുടെ പുറകെ ഓടുകയാണ്. ആ വ്യക്തിക്ക് മീറ്റിംഗുകൾ, ഈ ചർച്ച്, ഇതൊക്കെ ഒരു റിച്വലായിത്തീരും. നിങ്ങളുടെ പ്രാർത്ഥനകൾ റിച്വലായിത്തീരും, മൊണോട്ടണസ് ആയിത്തീരും, ലൈഫ് ഡ്രൈ ആയിത്തീരും. പക്ഷെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തി റിയലി റൂട്ട് പ്രോബ്ലം എവിടാന്നറിയാമോ, റൂട്ട് പ്രോബ്ലം നമ്മൾ എവിടെയാണ്, എന്താണ് ഡിസൈർ ചെയ്യുന്നുള്ള, അവിടെയാണ് ഇതിന്റെ അടിസ്ഥാന കാര്യം കിടക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, വിശ്വാസത്തിന്റെ നല്ല പോർ കൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. ഇവരാണ് ഹോൾഡ് ഓൺ ടു ദ എറ്റേണൽ ലൈഫ്. യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ചത് എന്താണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ നീ എനിക്ക് തന്നിട്ടുള്ളവർക്ക് ഞാൻ നിത്യ ജീവനെ കൊടുത്തിരിക്കുന്നു. ആ നിത്യജീവൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ ഉള്ളൊരു പോസിബിലിറ്റിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നിത്യജീവനെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ നിത്യജീവൻ പോയോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളി പിടിച്ചുകൊണ്ട് നടക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നിത്യ നീ ജീവനെ നശിപ്പിച്ച് നാരകത്തിലേക്ക് ഡിസ്ട്രക്ഷനിലേക്ക് കൊണ്ടുപോകാൻ പറയുന്ന കൊണ്ടുപോകാൻ കഴിയുന്ന പല കാര്യങ്ങളും ഈ ഭൂമിയിലുണ്ട്. ഈ ഭൂമിയിലുള്ള അതിന്റെ പുറകെ നിങ്ങൾ ക്രേവ് ചെയ്ത് ഓടുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവം ആഗ്രഹിക്കുന്ന നഷ്ടപ്പെടുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നിങ്ങൾ പറയുകയും ചെയ്യും നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന്. പക്ഷെ എൻഡ് അത് ഡിസ്ട്രക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കുക. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ദൈവത്തിന്റെ ഡിസയർ എന്താണ്? നമ്മൾ പല സങ്കീർത്തനം 4:5 നമ്മൾ വായിച്ച വാക്യം വീണ്ടും വേണമെങ്കിൽ ഇത് വായിക്കാം. ആ വാക്യങ്ങൾ ഒന്നുകൂടി എടുത്തു വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സങ്കീർത്തനം 4:5, 20 സങ്കീർത്തനം 4:5. യഹോവ എന്റെ ഡിസയേഴ്സ് ഒക്കെയും നിവർത്തിക്കുകയാണ്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യം ഒക്കെയും നിവർത്തിക്കട്ടെ. ദൈവം പറയണം, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹമേ ദൈവം നിനക്ക് തരും. സങ്കീർത്തനം 37:4, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് തരും അല്ലെ. സങ്കീർത്തനം 73:26, സങ്കീർത്തനം 73:26 വായിച്ചത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെയല്ലാതെ ഞാനൊന്നും. ആൻഡ് ബിസൈഡ്സ് യു ഐ ഡിസയർ നത്തിങ് ഓൺ എർത്ത്. എനിക്ക് പറയുന്ന ഒരു വലിയ സ്പിരിച്വൽ കാര്യമാണ്, ദൈവത്തെ മാത്രം അന്വേഷിച്ചുകൊണ്ടാണ് ഞാനിവിടെ ഒന്ന് സംസാരിക്കുന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. പക്ഷേ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം പറയാണ്, നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവേ, നമ്മൾ മനഃപൂർവ്വമായിട്ട് പ്രാർത്ഥിക്കണം കർത്താവേ, നിന്നെ അല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിന്നെ അല്ലാതെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് കാണിച്ചു തരികയും അതിൽ നിന്നെ മാറ്റുകയും കർത്താവേ നിന്നെ അന്വേഷിക്കുന്ന ഒരു ഹൃദയത്തിലോട്ട് എന്നെ കൊണ്ടുവരികയും ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് സങ്കീർത്തനം 78:20 പറയാണ്. അവർ ആഗ്രഹിച്ചത് അവർക്ക് കൊടുത്തു, അവരുടെ കൊതിക്ക് മതി വന്നില്ല. ഭക്ഷണം അവരുടെ വായിലിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നു. സങ്കീർത്തനം 106:14 അവർ പറയാണ്, ദേ ക്രേവ്ഡ് ഇന്റൻസ്ലി, ദേ ഡിസൈഡ് ഇന്റൻസ്ലി ഇൻ ദ വിൽഡർനെസ് ആൻഡ് ടെംപ്റ്റഡ് ദ ഗോഡ് ഇൻ ദ ഡെസേർ, സോ ഹി ഗേവ് ദം ദേർ ഡിസൈർ. അവരുടെ റിക്വസ്റ്റ്, അവർ മോഹിച്ചത് ദൈവം അവർ കൊടുത്തു. ബട്ട് സെൻഡ് എ വേസ്റ്റിംഗ് ഡിസീസ് അമംഗ് ദം. ദൈവത്തിന് നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് ലഭിക്കുകയും ദൈവത്തിൽ നിന്ന് ഒരു ആത്മാവിന് ക്ഷയവും കൂടി അയക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ ആഗ്രഹിക്കുക നമുക്ക് ലഭിക്കാതിരിക്കുന്നു. ദൈവം ആഗ്രഹിക്കുക നമ്മൾ ലഭിക്കുന്നു. അന്നേരം നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ കർത്താവിന്റെ ആഗ്രഹങ്ങളായി തീരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.